إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا پتا ستي وشواسي نگل അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്ത് നിഅമത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഫമിൻ അല്ലാഹ് അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മാത്രമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അനുഗ്രഹ ദാതാവ് അല്ലാഹു തആലയാണ് ഏത് അനുഗ്രഹങ്ങളാകട്ടെ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾ സാമ്പത്തികമായി സഹായിച്ചാൽ പോലും ആ നമ്മൾക്ക് ലഭിച്ച നിഅമത്തിന് പിന്നിൽ അല്ലാഹു തആലയാണുള്ളത് സഹായിച്ചത് മറ്റൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകിയതും അയാൾക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സ് നൽകിയതും അല്ലാഹു തആലയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഏത് കാരണങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിന്റെ ഒക്കെ പിന്നിൽ മുൻഇം അനുഗ്രഹം നൽകുന്നവൻ അല്ലാഹു തആലയാണ് അതാണ് അല്ലാഹു തആല പറഞ്ഞത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ് എന്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളത് തന്നെയാണ് അല്ലാഹു തആലയുടെ അനുഗ്രഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹങ്ങളുടെ രൂപത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة الله നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നു അതുപോലെ തന്നെ وأسبغ عليكم نعمه ظاهرة وباطنة പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അല്ലാഹു പൂർത്തിയാക്കി വിശാലമാക്കി തന്നിട്ടുണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നമ്മൾക്കറിയാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മൾ കണ്ടതും അറിഞ്ഞതുമായ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ദർശിച്ചുകൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹങ്ങളും ഇങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ കാണാൻ സാധിക്കാത്തതുമായ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായി ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്ന് അറബികൾ പറയാറുണ്ട് ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ ആ ശരീരത്തെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് അവന് മനസ്സിലാക്കാൻ സാധിക്കും എത്രമേൽ സുന്ദരമാണ് നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടി അതിൽ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എത്ര ഭംഗിയിലാണ് എത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു തആല തന്നെ പറഞ്ഞത് കാണാം നമുക്കറിയാം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ നമുക്ക് സുപരിചിതമായ ആയത്താണ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹ നിങ്ങൾക്കിത് എണ്ണിക്കണക്കാക്കുക സാധ്യമല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു നിങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണാൻ തീരുമാനിച്ചാൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷൗക്കാനി റഹിമഹുള്ള പറഞ്ഞത് കാണാം وَإِن تَتَعَرَّضُوا لِتَعْدَادِ نِعَمِ اللَّهِ الَّتِي أَنْعَمَ بِهَا عَلَيْكُمْ إِجْمَالًا നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി കണക്കാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ ഇജ്മാലൻ മൊത്തത്തിൽ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ ഫള്ലൻ അനിത്തഫ്സീലി ഇനി വിശദമായി എണ്ണാതെ മൊത്തത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചു. മൊത്തത്തിൽ വിശദീകരിച്ച് ഓരോ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താതെ മൊത്തത്തിൽ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാലും ലാ തുസീഖു ഇഹ്സാഹ ബിവജ്ഹിം മിനൽ വുജൂഹ് നിങ്ങൾക്ക് ഒരു നിലക്കും അത് കണക്കാക്കുക സാധ്യമല്ല. വലാ തഖൂമു ബിഹസ്രിഹ അലാ ഹാലി മിനൽ അഹ്വാൽ ഒരു സന്ദർഭത്തിലും നിങ്ങൾക്ക് അതിനെ തിട്ടപ്പെടുത്തുക സാധിക്കുന്ന കാര്യമേ അല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. നമ്മൾക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാനുള്ള ഒരു വലിയ സംവിധാനം കണ്ടുപിടിച്ചാലും നിങ്ങൾക്കതിന് സാധിക്കില്ല. ഒരു അവസ്ഥയിലും ഒരു സന്ദർഭത്തിലും ഒരു നിലക്കും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മൊത്തത്തിൽ എണ്ണിക്കണക്കാക്കാനോ ഇനി വിശദീകരിച്ച് ഓരോ നെടുത്തെടുത്ത് എണ്ണിപ്പറയാനോ സാധിക്കുകയില്ല എന്നാണ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷൗഖാനി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങൾ തന്നെ ഉസൂലിയായ അനുഗ്രഹങ്ങളുമുണ്ട്, ഫുറൂഇയായ അനുഗ്രഹങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ അങ്ങനെ വേർതിരിച്ചത് കാണാം. അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അത്രമേൽ സുപ്രധാനമല്ലാത്ത അനുഗ്രഹങ്ങളുമുണ്ട്. അനുഗ്രഹങ്ങളെ നമ്മൾക്ക് രണ്ടായി തിരിക്കാം. ഏറ്റവും ഉസൂലിയായ അടിസ്ഥാനപരമായി ഓരോ വ്യക്തിക്കും കിട്ടേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളുണ്ട്, എന്നാൽ അത്ര തന്നെ പ്രാധാന്യമില്ലാത്ത അനുഗ്രഹങ്ങളുമുണ്ട്. അതിൽ ഉസൂലിയായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമാണ് നമ്മൾക്ക് ലഭിച്ച ഹിദായത്ത്, നമ്മൾക്ക് മുസ്ലിമാകാൻ സാധിച്ചു എന്നുള്ള കാര്യം. അതിനുശേഷം പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് പലതാണ്. ഉസൂലിയായ അടിസ്ഥാനപരമായ ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹങ്ങൾ പണ്ഡിതന്മാർ എണ്ണിയത് വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ നമ്മളുടെ സമയം, ഇതൊക്കെ ഉസൂലിയായ അനുഗ്രഹങ്ങൾ. ആ കൂട്ടത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്നിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് നിഅമത്തുൽ അംനി ഫിൽ ഔതാൻ, നമ്മുടെ നാട്ടിൽ നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത്. അടിസ്ഥാനപരമായ ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. ഒരുപക്ഷെ ഹിദായത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടെ എണ്ണിയിട്ടുള്ള ഒന്നാണ് നാട്ടിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളത്, നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത്, പേടിയില്ലാത്ത അവസ്ഥയുണ്ടാവുക എന്നുള്ളത്. നിഅമത്തുൽ അംനി ഫിൽ ഔതാൻ, നമ്മുടെ നാട്ടിൽ സമാധാനം, അതുപോലെ തന്നെ പേടിയില്ലാത്ത നിർഭയത്വമുള്ള അവസ്ഥ, അത് വലിയ അനുഗ്രഹമാണ്. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ല മഹാനായ മുഫസ്സിറാൻ, അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ അംനു മിനൽ മഖാവിഫി മിൻ അക്ബറി നിഅമി ദുനിയവിയതി അൽ മൂജിബതി ലിശുക്രില്ലാ. അൽ അംനു മിനൽ മഖാവിഫ്, പേടിപ്പെടുത്തുന്ന പേടിയുള്ള സന്ദർഭങ്ങളിൽ നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത് അത് മിൻ അക്ബറി നിഅമി ദുനിയവിയ, ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അൽ മൂജിബതി ലിശുക്രില്ലാ, അള്ളാഹുവിനെ ശുക്ർ കാണിക്കൽ നിർബന്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു അനുഗ്രഹമാണ് നിർഭയത്വം എന്നുള്ളത്. പേടിയില്ലാത്ത അവസ്ഥ, നാട്ടിൽ യുദ്ധമില്ലാത്ത അവസ്ഥ, കലാപമില്ലാത്ത അവസ്ഥ, കൊലപാതകങ്ങളും അക്രമങ്ങളും ഇല്ലാത്ത അവസ്ഥ, പേടിയില്ലാത്ത അവസ്ഥ. നമ്മൾ നോക്ക്, നമ്മൾ പള്ളിയിൽ എത്ര സമാധാനത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ നാട്ടിൽ കലാപമാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷമുണ്ടെങ്കിൽ, ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ഇങ്ങനെ ഇത്ര സമാധാനത്തിൽ ഇവിടെ ഇരിക്കാൻ സാധിക്കുമോ? നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തെ ആക്കിക്കൊണ്ട് നമുക്ക് സമാധാനത്തോടുകൂടി പള്ളിയിലേക്കും നമ്മുടെ ജോലി സ്ഥലത്തേക്കും പുറപ്പെടാൻ സാധിക്കുമോ? നമുക്ക് സമാധാനം ഉണ്ടാകൂല. വീട്ടുകാർക്കും നമ്മളെ കുറിച്ച് സമാധാനം ഉണ്ടാവുകയില്ല നമ്മൾ തിരിച്ചു വരുന്നത് വരെ. വല്ലാത്ത അനുഗ്രഹമാണ്. നമ്മൾക്കൊരു പക്ഷേ ആ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകണം. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിർഭയത്വമുണ്ട്, സമാധാനമുണ്ട്. നാട്ടിൽ നമ്മൾക്കൊരു യുദ്ധഭീതിയില്ല, ആക്രമണത്തിന്റെയും കലാപത്തിന്റെയും ഭീതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭാഗത്തും ഇപ്പോ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ നിർഭയത്വം ഒരുപാട് കാലങ്ങളായി നഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. വിശിഷ്യ മുസ്ലിം സഹോദരങ്ങൾക്ക് തന്നെ മുസ്ലിം നാടുകളിൽ പോലും അത് നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. എന്തായിരിക്കും അവസ്ഥ? ബോംബ് പൊട്ടുന്ന, എപ്പോഴും അവർ കേൾക്കുന്ന ശബ്ദം ബോംബിന്റെയും വെടിയൊച്ചകൾ, വെടികൾ, പിന്നെ തോക്കിന്റെയും ശബ്ദങ്ങൾ മാത്രമാണ്. എന്തായിരിക്കും അവസ്ഥ? ഏറ്റവും സമാധാനത്തിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ, ഒന്ന് നല്ല രൂപത്തിൽ ഒന്ന് ഉറങ്ങാൻ, ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് പോലും സമാധാനത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഈ പറഞ്ഞിട്ടുള്ള നിഅമത്തുൽ അംന്, നിർഭയത്വം എന്നുള്ളത്. അതിവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സൂറത്തുൽ ബഖറയിലും അതുപോലെ തന്നെ സൂറത്തു ഇബ്രാഹിമിലൊക്കെ കാണാൻ സാധിക്കും. മക്കയ്ക്ക് വേണ്ടി, മക്ക രാജ്യത്തിനു വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വൈദ് ഖാല ഇബ്രാഹിം റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, റബ്ബേ ഈ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ, വജുനുബ്നി വബനിയ്യ അൻ അഅ്ബുദൽ അസ്നാം, അതുപോലെ തന്നെ എന്നെയും എന്റെ മക്കളെയും ബിംബാരാധനയെ തൊട്ടും നീ സംരക്ഷിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സൂറത്തു ഇബ്രാഹിമിലുള്ള ആയത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നാട്ടിൽ നിർഭയത്വം ഉണ്ടാകണം, പേടിയില്ലാത്ത അവസ്ഥയുണ്ടാകണം എന്നുള്ളത്. മാത്രല്ല, സൂറത്തുൽ ബക്കറയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ് വന്നിട്ടുള്ളത്. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനൽ തമറാത്ത്, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ നാട് നിർഭയത്വമുള്ള പേടിയില്ലാത്തൊരു നാടാക്കി നീ മാറ്റണമേ, വർസുഖ് അഹ്ലഹു മിനൽ തമറാത്ത്, അതുപോലെ തന്നെ ഈ നാട്ടുകാർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അദ്ദേഹം പറയുകയാണ് ഫലാ ശക്ക അന്ന തവഫുറൽ അംനി മത്സലബുൻ ദറൂരി, ഒരു സംശയവുമില്ല നിർഭയത്വം പരിപൂർണമായി ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു ആവശ്യമാണ്, വളരെ ആവശ്യമുള്ള അത്യാവശ്യമായ കാര്യമാണ് നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത്. അൽ ഇൻസാനിയത്തു അഹ്വജു ഇലൈഹി മിൻ ഹാജതിഹ ഇല തആമി വശറാബ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും അവന് പ്രാധാന്യം, അവൻ ആവശ്യമുള്ളത് നിർഭയത്വമാണ്. ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും അവന് പ്രാധാന്യം, അവൻ ആവശ്യക്കാരനായിട്ടുള്ള നിർഭയത്വമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലിദ ഖദ്ദമഹു ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ ദുആഹി അല റിസ്ക്, അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമേ എന്ന് പറയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിർഭയത്വം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നതിന് മുമ്പ് വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബേ ഇത് നിർഭയത്വമുള്ളൊരു നാടാക്കി ഇതിനെ മാറ്റണമേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് വർസുഖ് അഹ്ലഹു മിന സമറാത്ത്, അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നാടിന് നിർഭയത്വം ഉണ്ടാകണം, പേടിയില്ലാത്ത അവസ്ഥയുണ്ടാകണം എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അപ്പൊ ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും ആവശ്യമുള്ള ഒന്നാണ് നാട്ടിൽ പേടിയില്ലാത്ത അവസ്ഥ, നിർഭയത്വത്തിന്റെ അവസ്ഥ എന്നുള്ളത്. ഈ ആയത്തിന്റെ അത് പൂർണ്ണമായി പറഞ്ഞതിനു ശേഷം സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയുകയാണ് ലിഅന്ന അന്നാസ ലാ യുഹന്നിഊന ബിത്തആമി വശ്ശറാബി മഅ വുജൂദിൽ ഖൗഫ്, സമൃദ്ധമായ ഭക്ഷണങ്ങളും വെള്ളങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല, അത് ആസ്വദിച്ച് അവന് തിന്നാനും കുടിക്കാനും സാധിക്കുകയില്ല ഭയപ്പാടുള്ള അവസ്ഥയുണ്ടെങ്കിൽ. നമ്മുടെ തീൻമേശയിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ വീടും പരിസരവും നിർഭയത്വമില്ലാത്ത പേടിയുടെ ഒരു അന്തരീക്ഷമാണെങ്കിൽ നമ്മൾക്ക് മര്യാദക്ക് തിന്നാൻ സാധിക്കൂല. ഇവിടെ ചുറ്റും നാട്ടിൽ എങ്ങനെ കലാപം നടക്കുകയാണ്, കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും നടക്കുകയാണ്, എങ്ങനെ നമ്മൾക്ക് സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ സാധിക്കും? അതാണ് പറഞ്ഞത് പേടിയുള്ളതോടൊപ്പം നല്ല രൂപത്തിൽ സമാധാനത്തോടുകൂടി ഭക്ഷണം സാധ്യമല്ല. അതുപോലെ തന്നെ വലി അന്നൽ ഖൗഫ തൻഖതിഉ മഅഹു സുബുൽ അല്ലതീ ബിവാസിതതിഹ തുൻഖലുൽ അർസാഖു മിൻ ബലദിൻ ലിആഖർ, അതുപോലെ തന്നെ യുദ്ധവും അതുപോലെ തന്നെ ആക്രമണങ്ങളും പേടിയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായാൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുന്ന ആ ഒരു വഴികളൊക്കെ നിലച്ചുപോകും. നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണങ്ങൾ പലതും പുറത്തുനിന്ന് വരുന്നത്, ഇവിടെ യുദ്ധവും അതുപോലെ തന്നെ മറ്റുള്ള ആക്രമണങ്ങളും കലാപങ്ങളും ആണെങ്കിൽ അതൊക്കെ നിലക്കും. ആ നിലക്കൊക്കെ ഭക്ഷണത്തെക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ് നിർഭയത്വം എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ അങ്ങേയറ്റം ഈ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കണം. അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള, നേരത്തെ അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്യുകയാണ് വേണ്ടത്. സുഖസൗകര്യങ്ങളുടെ ഏറ്റവും വലിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ദുനിയാവല്ലോ, പരലോകമാണ്. പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം അള്ളാഹു തആല പറയുമ്പോ അവിടെയുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എടുത്തു പറയുന്നത് ഉദ്ഖുലുഹ ബിസ്സലാമിൻ ആമിനീൻ, സമാധാനത്തോടുകൂടി നിർഭയരായിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. സ്വർഗത്തിലൊരു പേടിന്റെ അവസ്ഥയല്ല. സ്വർഗത്തിലുള്ള സുഖമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ദുനിയാവിലുള്ള സുഖം പോലെയല്ല. സ്വർഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അവിടെ ഒരു പേടിയും പേടിക്കേണ്ട കാര്യമല്ല. അതാണ് ഉദ്ഖുലുഹ ബിസ്സലാം, സുരക്ഷിതമായി സമാധാനത്തോടുകൂടി, ആമിനീൻ നിർഭയത്വത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നു അല്ലാഹു തആല. അപ്പൊ അവിടെയുള്ള ഏറ്റവും വലിയ സുഖമാണത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് വലിയൊരു സുഖമാണ്, അത് വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, മുമ്പ് നമ്മൾ മറ്റൊരു വിഷയം പറയുവേ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട, നമ്മളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദി عنده قوت يومه فكانما حيزت له الدنيا. എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, ഒരുത്തൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് അവന്റെ വീട്ടിലും നാട്ടിലും അവന്റെ ശരീരത്തിലും അവന്റെ സ്വന്തത്തിലും ഒക്കെ നിർഭയത്വമുള്ള അവസ്ഥയിലാണ് അവൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ, രാവിലെ ഉറക്കത്തിന് എണീക്കുമ്പോൾ ഒരു പേടിയുടെയും അല്ലെങ്കിൽ ഭയപ്പാടിന്റെയും ഭീതിയുടെയും അവസ്ഥയില്ല. നാട്ടിലും വീട്ടിലും സമാധാനമുണ്ട്, നിർഭയത്വമുണ്ട്. മുആഫം ഫീ ജസദി, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട്. മാരകമായ അസുഖങ്ങളോ അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന അസുഖങ്ങളോ അല്ല, അവന്റെ ശരീരത്തിന് അത്യാവശ്യം ആഫിയത്തുണ്ട്. അങ്ങനെയാണ് അവൻ രാവിലെ എണീൽക്കുന്നത്. عنده قوت يومه അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ വീട്ടിലുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, فكأنما حازت له الدنيا. ഈ മൂന്ന് അനുഗ്രഹം ലഭിച്ചവനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ദുനിയാവ് മൊത്തം ലഭിക്കപ്പെട്ടവനെ പോലെയാണ്, അവൻ ദുനിയാവ് മൊത്തം ഒരുമിപ്പിക്കപ്പെട്ടവനെ പോലെയാണ് അവന്റെ കാര്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്ന് അനുഗ്രഹങ്ങൾ പറഞ്ഞു. അവന് അവന്റെ കുടുംബത്തിലും നാട്ടിലും ഭയപ്പാടിന്റെ അവസ്ഥയല്ല, അവൻ ആരോഗ്യമുണ്ട്, അവൻ അന്ന് തിന്നാനുള്ള ഭക്ഷണമുണ്ട്, അവന് ദുനിയാവ് മൊത്തം കിട്ടിയവനെ പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, ഈ ഹദീസിന്റെ പരിധിയിൽ നമ്മളൊക്കെ പെടൂലേ? നമ്മളൊക്കെ പെടും മിക്കവാറും. അപ്പോ ദുനിയാവ് മൊത്തം കയ്യിലാക്കിയ ആളുകളെ പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ. നമ്മൾ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുന്നതോ, നമ്മൾ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുന്നതോ, അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഒരു കവി പറഞ്ഞതുപോലെ, ഒരാൾക്ക് മുസ്ലിമാകാൻ സാധിക്കുകയും അവന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ അടുത്ത് ഒരു യുവാവിന്റെ അടുത്ത് ഉണ്ട് എങ്കിൽ, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, അവൻ നിർഭയത്വത്തിലാണ്, അവന് പേടിയുള്ള അവസ്ഥ നാട്ടിലില്ല എങ്കിൽ, അവൻ ഈ ദുനിയാവ് മൊത്തം കരസ്ഥമാക്കിയിരിക്കുന്നു, അതിനെ ഉടമപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു ആ കവി, ഈ അനുഗ്രഹം നൽകി അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. അവൻ മുസ്ലിമാകാൻ സാധിച്ചു, അവൻ ആരോഗ്യമുണ്ട്, അവന് തിന്നാനുള്ള ഭക്ഷണമുണ്ട്, നാട്ടിലും വീട്ടിലും നിർഭയത്വമുണ്ട് എങ്കിൽ അവൻ ദുനിയാവ് മൊത്തം കയ്യിലാക്കിയവനെ പോലെയാണ്, അവന്റെ മേൽ ബാധ്യതയാണ്. വഹക്കുൻ അലൈഹി ശുക്റു ലില്ലാഹി ദിൽ മന്നി, ഈ അനുഗ്രഹം അവന് കൊടുത്തിട്ടുള്ള അള്ളാഹുവിന് ശുക്ർ കാണിക്കുക എന്നുള്ളത് അവന്റെ മേൽ ബാധ്യതയാണ് എന്നാണ്. ഈ നിർഭയത്വം ലഭിച്ചതിന്റെ കൂട്ടത്തിൽ നിർഭയത്വം എന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തതിന്റെ കാര്യമെടുത്തു പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കണം, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് കാണാം, ഫൈദ അമിൻതും ഫദ്കുറുല്ലാ, നിങ്ങൾ നിർഭയത്വമുള്ളവരായി തീർന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം, അള്ളാഹുവിന് ശുക്ർ എന്നോണം, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് സുപരിചിതമായ സൂറ സൂറത്തു ഖുറൈഷ്, ലീലാഫി ഖുറൈഷ്, ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലാഹു തആല എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം, അവർക്ക് നൽകിയ നിർഭയത്വത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം, അവരുടെ ഇണക്കത്തിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, അവർ ആരാധിക്കട്ടെ. എങ്ങനെയുള്ള റബ്ബ്? രണ്ട് അനുഗ്രഹങ്ങളാണ് എടുത്തു പറഞ്ഞത്. അല്ലദി അതഅമഹും മിൻ ജൂഇൻ, അവർക്ക് വിശപ്പിന് വിശപ്പുണ്ടായപ്പോ ആ വിശപ്പിന് പരിഹാരം എന്നോണം ഭക്ഷണം കൊടുത്ത റബ്ബ്. വആമനഹും മിൻ ഖൗഫ്, ഭയപ്പാടിൽ നിന്ന് നിർഭയത്വം നൽകിയ റബ്ബ്, ആ റബ്ബിനെ അവർ ആരാധിക്കട്ടെ, അവർ ഇബാദത്ത് ചെയ്യട്ടെ. അപ്പോ അംന് എന്ന് പറയുന്ന, നിർഭയത്വം എന്ന് പറയുന്ന അനുഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ റബ്ബിനെ അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് സമാധാനത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ, സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ മാന്യമായി പേടിയില്ലാതെ ജോലി ചെയ്യാൻ ഉള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അത് നമ്മൾ തിരിച്ച് അള്ളാഹുവിന് കൊടുക്കേണ്ടത്. ഏത് സമയത്തും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നിർഭയത്വം എടുത്തു കളയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. അള്ളാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ്യ ബഅദ. പേടിയില്ലാത്ത അവസ്ഥ, നാട്ടിൽ നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. ആ നിർഭയത്വം നിലനിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നാട്ടിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അതുപോലെ തന്നെ കലാപങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾക്ക് യോജിച്ചതല്ല, ഒരിക്കലും ഇത് ശരിയല്ല. നാട് കുട്ടിച്ചൊറാവുക, നാട് ഏത് സമയത്തും ഭീതിയുള്ളൊരു അന്തരീക്ഷത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഒരിക്കലും വിശ്വാസിയുടെ ഭാഗത്തുണ്ടാകേണ്ട കാര്യമേ അല്ല. വ്യക്തി ജീവിതത്തിൽ പോലും തന്റെ സഹോദരനെ പേടിപ്പിക്കുക എന്നുള്ളത്, തമാശക്ക് പോലും പേടിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പേടിപ്പിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറബ്ബി മുസ്ലിമ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പാടില്ല. വെറുതെ തമാശക്കാണെങ്കിൽ പോലും പേടിപ്പിക്കാൻ പാടില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ഭീതി നിറക്കുക, പേടി ഉണ്ടാക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ പേടിപ്പിക്കുക എന്നുള്ളത്, ഭയപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. ഇസ്ലാം അനുവദിച്ച കാര്യം എത്രത്തോളം, ഒരു ആയുധം ചൂണ്ടിക്കൊണ്ട് തന്റെ സഹോദരനെ പേടിപ്പിക്കണമല്ലോ. വെട്ടാനൊന്നുമല്ല, വെട്ടാനും കുത്താനൊന്നുമല്ല, വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയുധം ചൂണ്ടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, മൻ അശാറ ഇല അഖീഹി ബി ഹദീദതിൻ, തന്റെ ഒരാൾ തന്റെ സഹോദരന്റെ നേരെ എന്തെങ്കിലും ഒരു ആയുധം കൊണ്ട് അവനെ നേരെ ചൂണ്ടിയാൽ, ഒന്ന് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചൂണ്ടിയാൽ മതി, ഫഇന്നൽ മലായികത്തു തലഅനുഹു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ ചൂണ്ടിയതിന്റെ പേരിൽ, വെട്ടൊന്നും വേണ്ട, ആ ആയുധം കൊണ്ട് അവനെ ഒന്ന് ചൂണ്ടിയതിന്റെ പേരിൽ മലായികത്തുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. ആയുധവൻ നിലത്ത് വെക്കുന്നത് വരെ, ആ ചൂണ്ടുമ്പോഴൊക്കെ എത്ര സമയം അത്രയും സമയം മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. ഈ ഭാഗമാണ് തമാശക്കാണെങ്കിൽ പോലും എന്ന ഭാഗം ലഭിക്കുന്നത്. അവ ആ ചൂണ്ടുന്ന വ്യക്തി ആരെയാണോ ചൂണ്ടിയത്, അവന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനാണെങ്കിലും, സ്വന്തം ഉടപ്പിറപ്പാണെങ്കിലും, എന്ന് പറഞ്ഞ ഒരിക്കലും തന്റെ ഉമ്മയും ഉപ്പ ഒത്ത സഹോദരനൊരാളും സാധാരണ എന്ത് ചെയ്യൂല, കൊല്ലാനും വെട്ടാനും നോക്കൂല. സ്വന്തം സഹോദരനെ അത് സാധ്യത കുറവുള്ള കാര്യമാണ്, അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോ അത്ര അടുത്ത ആളാണെങ്കിൽ പോലും ആ ചൂണ്ടിയതിന്റെ പേരിൽ, അഥവാ ഈ ഭാഗമാണ് പണ്ഡിതന്മാർ പറഞ്ഞ അത് തമാശക്കാണെങ്കിൽ പോലും ഒരിക്കലും തന്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ചെയ്യൂലല്ലോ, അല്ലെങ്കിൽ വെട്ടാൻ വേണ്ടി ചെയ്യൂലല്ലോ, തമാശക്കായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ പേടിപ്പിക്കാനായിരിക്കും. അതിന്റെ പേരിൽ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രമേൽ ഇസ്ലാം ഗൗരവത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണത്, മറ്റുള്ളവനെ പേടിപ്പിക്കുക എന്നുള്ളത്. തമാശക്കാണെങ്കിലും ഇമാം നവവി റഹിമഹുള്ളാഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സവാഉൻ കാന ഹാദ ഹസ്ലൻ വലഇബൻ അംല, ഈ നീട്ടൽ അല്ലെങ്കിൽ ഈ ചൂണ്ടൽ അത് തമാശക്കാണെങ്കിലും കളിക്കാണെങ്കിലും ഇനി ഗൗരവത്തിലാണെങ്കിലും ഒക്കെ അത് ഹറാമാണ്. ലിഅന്ന തർവീഅൽ മുസ്ലിമി ഹറാമുൻ ബികുല്ലി ഹാൽ, മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നുള്ളത് എല്ലാ സന്ദർഭത്തിലും ഹറാമായ കാര്യമാണ്. അപ്പൊ മുസ്ലിമിനെ ഭയപ്പാടിലാക്കുക, പേടിപ്പിക്കുക, അത് തമാശക്കാണെങ്കിലും ഇനി കളിക്കാണെങ്കിലും ഇനി കാര്യത്തിലാണെങ്കിലും അത് ഹറാമായ കാര്യമാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പേടിപ്പെടുത്തുക എന്നുള്ള കാര്യം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. എന്നാൽ ചില ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മക്കളെ മര്യാദ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് വടിയെടുക്കുക എന്നുള്ളത് തെറ്റല്ല. അത് ആ പേടിപ്പെടുത്തൽ എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. അവർ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രശ്നമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞത് കാണാം, ഇജാലു അസ്സൗത ഫീ ബുയൂതികും, നിങ്ങൾ ചാട്ടവാറ് വീട്ടിൽ തൂക്കിയിടണം, അല്ലെങ്കിൽ വടി. ഫൈന്നഹു അജബുല്ലഹും, അത് വീട്ടുകാർക്കൊരു മര്യാദയാണ്. ഏപ്പെടുത്ത് പുതിരെ തല്ലാനല്ല, വീട്ടിലൊരു വടി സ്ഥാപിക്കുക എന്നുള്ളത് ഇസ്ലാമിക തർബിയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എന്തിനാ? അത് കാണുമ്പോൾ കുട്ടികൾക്കൊരു പേടിയുണ്ടാകും, അത് എപ്പോഴെടുത്ത് ഉപയോഗിക്കാനല്ല, വീട്ടുകാർക്കൊരു മര്യാദയാണെന്ന് പറഞ്ഞു. അപ്പം കുട്ടികൾ നന്നാകാനും അവർ ഇസ്ലാമികമായി ജീവിക്കാനും അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് തെറ്റല്ല. അത് നമ്മൾ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. എന്നാൽ അല്ലാത്ത നിലക്ക് മറ്റുള്ളവർ ഒരാളെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക എന്നുള്ള ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. ഇസ്ലാം എപ്പോഴും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, നിർഭയത്വം ഉണ്ടാക്കാനാണ് ഇസ്ലാം ശ്രമിച്ചിട്ടുള്ളത്. ഇസ്ലാം അങ്ങനെയാണ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അത്രമേൽ സമാധാനത്തിന്റെ ദീനാണ് ഇസ്ലാം, നീതിയുടെ ദീനാണ് ഇസ്ലാം. ഒരിക്കലും അക്രമത്തെയോ അതുപോലെ തന്നെ അനീതിയെയോ ഇസ്ലാം ഒരു നിലക്കും ഒരു സന്ദർഭത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനകൾ പഠിച്ചാൽ നമ്മൾക്ക് സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള കാര്യമാണ് അമ്ന് നിലനിർത്താൻ വേണ്ടി, നിർഭയത്വം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അല്ലാഹു മസ്തുർ ഔറാതി, അല്ലാഹു എന്റെ രഹസ്യങ്ങൾ നീ മറച്ചു വെക്കണമേ. വആമിൻ റൗആതി, എന്റെ ഭയപ്പാടിന്റെ നിമിഷങ്ങളിൽ നിന്ന് എനിക്ക് നിർഭയത്വം നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഈ പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കണം. ഈ ഒരു സന്ദർഭത്തിൽ കൂടുതലായി പ്രാർത്ഥിക്കണം. നമ്മുടെ നാടിന്റെ അവസ്ഥ, രാജ്യത്തിന്റെ അവസ്ഥ നമ്മളെല്ലാവരും വായിച്ചു മനസ്സിലാക്കുന്ന ആളുകളാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിർഭയത്വം അള്ളാഹുവേനി നിലനിർത്തണമേ എന്നുള്ളത്. അള്ളാഹു മസ്തുർ ഔറാതി വആമിൻ റൗആതി എന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ നിർഭയത്വം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ. മനസ്സമാധാനത്തോടുകൂടി, പേടിയില്ലാതെ, ഭയപ്പാടില്ലാതെ, സമാധാനത്തോടുകൂടി നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിർഭയത്വം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു ഈ നാടിന്റെ നിർഭയത്വം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ നാട്ടിൽ ഭീതിയുടെ അവസ്ഥ, അത് അങ്ങനെ ഒരു പരീക്ഷണം, നിർഭയത്വം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു പരീക്ഷണം, അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരിക്ഷിക്കട്ടെ. اللهم اجعل هذا البلد امينا اللهم اجعل هذا البلد امينا اللهم اجعل هذا البلد امينا اللهم استر عوراتنا وامن روعاتنا اللهم استر عوراتنا وامن روعاتنا اللهم استر عوراتنا وامن روعاتنا اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين